ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏപ്രിൽ മാസം 4-ാം തീയതി. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 12, 13, 14 എന്നീ അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. അനന്തരം എഫ്രയീമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് യിഫ്താഹിനോട്, നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീ വെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു. യിഫ്താഹ് അവരോട്, എനിക്കും എൻ്റെ ജനത്തിനും അമ്മോന്യരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മോന്യരുടെ നേരെ ചെന്നു. യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇങ്ങനെയിരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എൻ്റെ നേരെ വരുന്നത് എന്തെന്ന് പറഞ്ഞു. അനന്തരം യിഫ്താഹ് ഗിലെയാദിരെയൊക്കെയും വിളിച്ചുകൂട്ടി എഫ്രയീമിനോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. ഗിലെയാദിരായ നിങ്ങൾ എഫ്രയീമിൻ്റെയും മനശ്ശെയുടെയും മധ്യേ എഫ്രയീമ്യ പലായുധന്മാരാകുന്നു എന്ന് എഫ്രയീമർ പറകൊണ്ട് ഗിലെയാദിർ അവരെ സംഹരിച്ചു കളഞ്ഞു. ഗിലെയാദിർ എഫ്രയീം ഭാഗത്തുള്ള യോർദാൻ്റെ കടവുകൾ പിടിച്ചു. എഫ്രയീമ്യ പലായുധന്മാരിൽ ഒരുത്തൻ, ഞാൻ അക്കരയ്ക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലെയാദിർ അവനോട്, നീ എഫ്രയീമനോ എന്ന് ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവർ അവനോട്, ശിബലത്ത് എന്ന് പറക എന്ന് പറയും. അത് അവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായതുകൊണ്ട് അവൻ ശിബലത്ത് എന്ന് പറയും. അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും. അങ്ങനെ അക്കാലത്ത് എഫ്രയീമരിൽ 42,000 പേർ വീണു. യിഫ്താഹ് ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഗിലെയാദിനായ യിഫ്താഹ് മരിച്ചു. ഗിലെയാദി പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ ശേഷം ബേത്ലഹീമനായ ഇബ്സാൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ 30 പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തൻ്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രായേലിന് 7 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഇബ്സാൻ മരിച്ചു. ബേത്ലഹീമിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ ശേഷം സെബുലൂന്യനായ ഏലോൻ ഇസ്രായേലിന് ന്യായാധിപനായി 10 സംവത്സരം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. പിന്നെ സെബുലൂന്യനായ ഏലോൻ മരിച്ചു. അവനെ സെബുലൂൻ നാട്ടിൽ അയ്യലോനിൽ അടക്കം ചെയ്തു. അവൻ്റെ ശേഷം ഹില്ലലിൻ്റെ മകനായ അബ്ദോൻ എന്ന ഒരു പിരാഥോന്യൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു. 70 കഴുതപ്പുയർത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പൗത്രന്മാരും അവനുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിന് 8 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഹില്ലേലിൻ്റെ മകനായ അബ്ദോൻ എന്ന പിരാഥോന്യൻ മരിച്ചു. അവനെ എഫ്രയീം ദേശത്ത് അമാലേക്കരുടെ മലനാട്ടിലെ പിരാഥോനിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സോരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന പേർ. അവൻ്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ആകൃതി ഒരു ദൈവദൂതൻ്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തൻ്റെ പേർ അവനോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കുമെന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു. കർത്താവെ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്ന ആൾ ഇതാ, എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റു, ഭാര്യയോടുകൂടെ ചെന്നു, ആ പുരുഷൻ്റെ അടുക്കലെത്തി. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. വീഞ്ഞും മദ്യവും കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. മനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങളൊരു കോലാട്ടിൻ കുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. മനോഹ യഹോവയുടെ ദൂതനോട്, നിന്റെ വചനം നിവൃത്തിയാക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, എൻ്റെ പേർ ചോദിക്കുന്നതെന്ത്? അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്നു. ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ടു സാഷ്ടാംഗം വീണു. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെ നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംഷോൻ എന്ന പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മഹനദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അനന്തരം ശിംഷോൻ തിമ്നയിലേക്ക് ചെന്നു. തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്നു തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. ഞാൻ തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു. അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനും അമ്മയും അവളും അവനോട്, അഗ്രചർമ്മികളായ ഫിലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംഷോൻ തൻ്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫിലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫിലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംഷോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവനതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്നു ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംഷോനെ ബോധിച്ചു. കുറേ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ സിംഹത്തിൻ്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിൻ്റെ ഉടലിനരികത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അതവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ ചെന്നു. അവർക്കും കൊടുത്തു, അവരും തിന്നു. എന്നാൽ തേനൊരു സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അങ്ങനെ അവൻ്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംഷോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു. യവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവർ അവനെ കണ്ടപ്പോൾ അവനോടുകൂടെ ഇരിപ്പാൻ 30 തോഴന്മാരെ കൊണ്ടുവന്നു. ശിംഷോൻ അവരോട്, ഞാൻ നിങ്ങളോടൊരു കടം പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം നിങ്ങളത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങളെനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരണം എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7 ദിവസത്തിലോ അവർ ശിംഷോൻ്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ശിംഷോൻ്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എന്നെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവനവളോട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിൻ്റെ 7 ദിവസവും അവൾ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7 ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുക കൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. അവൾ തൻ്റെ അസ്മാദികൾക്കും കടം പറഞ്ഞു കൊടുത്തു. 7 ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പേ പട്ടണക്കാർ അവനോട്, തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തെക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിനെ അവൻ അവരോട്, നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്നു. 30 പേരെ കൊന്നു. അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. ശിംഷോൻ്റെ ഭാര്യ അവൻ്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. ഇനി പുതിയ നിയമത്തിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 9 37 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പിറ്റന്നാൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവനെനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ തന്നെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ ഞങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ടു പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി, അപ്പനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയിൽ വിസ്മയിച്ചു. യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവിൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു. അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയ വിചാരം കണ്ടു, ഒരു ശിശുവിനെ എടുത്തു അരികെ നിർത്തി. ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്രയും വലിയവൻ ആകും എന്നവരോട് പറഞ്ഞു. നാഥ, ഒരുത്തൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായകിയാൽ അവനെ വിരോധിച്ചുവെന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ എരിശമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ എരിശമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കൂബും യോഹന്നാനും കണ്ടിട്ട് കർത്താവെ, എലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ വഴിപോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. കർത്തനാമത്തിന് മഹത്വം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ച ഭാഗത്തു നിന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നത് അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ പറയുന്ന ഒരു സംഭവം. മലമുകളിൽ നിന്ന് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായി മടങ്ങി വരുമ്പോൾ താഴ്വാരത്തിൽ നടക്കുന്ന ചില പ്രത്യേക സംഭവങ്ങളാണ്. അവർ ഇറങ്ങി വരുമ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചവനോട് പറയുന്നു, എൻ്റെ മകനെ കടാക്ഷിക്കണമേ, അവനെനിക്ക് ഏകജാതനാകും. അവനുള്ള പ്രശ്നം, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു, അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു, പിന്നെ ഞെരിപ്പിച്ച് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനുശേഷം പറയുന്ന വാചകമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. അതിനെ പുറത്താക്കുവാനെന്ന് ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണമേ. മറുരൂപമലയിൽ യേശുവിൻ്റെ ആ ദിവ്യ പ്രകാശം കാണുവാൻ, ദിവ്യ തേജസ് കാണുവാൻ, അവൻ സാക്ഷാൽ ദൈവമെന്നുള്ള ആ വെളിപ്പാട് കാണുവാൻ ശിഷ്യന്മാരിൽ ചിലർക്ക് സാധിച്ചു. പത്രോസിനും യാക്കോബിനും യോഹന്നാനും അങ്ങനെ ഇടയായി. ആ വലിയ വെളിപ്പാടിന് ശേഷം, ആ വലിയ സംഭവത്തിന് ശേഷം, ആ 3 ശിഷ്യന്മാരും യേശുവും മല ഇറങ്ങി താഴേക്ക് വരുമ്പോൾ താഴ്വാരത്തിലുണ്ടാകുന്ന നിരാശയുണ്ടാക്കുന്ന ഒരു അനുഭവം. വലിയവനായ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള പേരുണ്ടെങ്കിലും താഴ്വാരത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ അവർക്ക് കഴിയാതെ ഇരിക്കുന്ന സാഹചര്യം. ഒരു മനുഷ്യൻ താഴ്വാരത്തിലുള്ള മറ്റ് യേശുവിൻ്റെ ശിഷ്യന്മാരോട്, മറ്റുള്ളവരോട് തൻ്റെ മകൻ്റെ പ്രശ്നം പറയുകയും സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത് അവരുടെ അടുക്കൽ സമീപിച്ച കാര്യം യേശുവിനോട് ഇപ്പോൾ പറയുകയാണ്. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുന്ന മറുപടി, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ ഞങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. ഈ വാക്ക് പറഞ്ഞിട്ട് ആ നിൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ആ മനുഷ്യനോട് പറഞ്ഞ് അവൻ്റെ ഭൂതത്തെ ശാസിക്കുന്നതായിട്ട് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാരുടെ ശോചനീയമായ അവസ്ഥ, തങ്ങളുടെ ഗുരു ഭൂമിയിലുള്ളപ്പോൾ അധികാരം ലഭിച്ചവരാണവർ, ശക്തി ലഭിച്ചവരാണവർ, എന്നാൽ അവരിൽ ചില പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനോ ഭൂതങ്ങളെ പുറത്താക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ താഴെ നാം പിന്നീട് വായിച്ചു, അവരിൽ ആർ വലിയവനെന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, യേശുവിൽ നിന്ന് പഠിക്കുന്നവരാണ്, യേശുവിൻ്റെ സാമീപ്യം എപ്പോഴും അനുഭവിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഇടയിലും ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്ത, വെറും ചിന്ത മാത്രമല്ല, അവർ തമ്മിൽ വാദിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി യേശു അതുകൊണ്ടാണ് പറയുന്നത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. അവരിലുള്ള അവിശ്വാസം നിമിത്തം അവർക്ക് ആ ബാലനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. അവരുടെ കോട്ടം നിമിത്തം വിശ്വാസ ജീവിതത്തിൽ അവരുടെ പ്രവൃത്തിപഥത്തിൽ തങ്ങൾ ആരെന്ന് കാണിക്കുവാൻ കഴിയാത്ത കാരണം മൂലം ദൈവത്തിൻ്റെ ശക്തി അവർക്കൂടെ വെളിപ്പെടുവാനിടയാകുന്നില്ല. അതുകൊണ്ട് യേശു പറയുന്നു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്തിന് മുമ്പാകെ നമുക്ക് നമ്മൾ തന്നെ ചിന്തിക്കാം. അവൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, അവൻ നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. എന്നാൽ കേവലം ബാലിശ്യമായ മാനുഷിക വാദങ്ങൾ നിമിത്തം, സ്വാർത്ഥ ചിന്തകൾ മൂലം, വലിയവനാകുവാനുള്ള ആഗ്രഹം മൂലം പലപ്പോഴും ദൈവപ്രവൃത്തികൾ നടക്കുവാൻ കഴിയാതെ, നമ്മിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ, നമ്മിൽ കൂടെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ആയിത്തീരുന്നുവെങ്കിൽ അതെത്രയോ ശോചനീയമായ അവസ്ഥയാണ്. മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല, ദൈവം നമ്മെ നോക്കുമ്പോൾ, കർത്താവ് നമ്മെ നോക്കുമ്പോൾ, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും എന്ന് പറയുവാനിടയാകാതെ നമ്മളുടെ ജീവിതത്തെ ദൈവാഹിതത്തിനനുസരിച്ച് ക്രമീകരിച്ച് മാനുഷിക പ്രകൃതങ്ങൾ അതിലുള്ള ബാലിശ്യതകളെ മാറ്റിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അവൻ്റെ കരങ്ങളിൽ താണിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഞങ്ങളിൽ ആർ വലിയവെന്ന് അവർ ചിന്തിച്ച് തർക്കിക്കുമ്പോൾ യേശു ചെയ്യുന്നത് ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് നിർത്തിയിട്ട് ഇവനെപ്പോലെ ആരെങ്കിലും കൈക്കൊണ്ടാൽ, എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ, യേശു ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നതാണ്, നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്രയും വലിയവൻ ആകും. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്ക് വലിയവനാകുവാനുള്ള ഉത്സാഹം നമ്മിൽ നിന്നെടുത്ത് കാണിക്കുവാനിടയാകാതെ ചെറിയവനാകുവാൻ, ദൈവ സന്നിധിയിൽ താഴുവാൻ, വിനയപ്പെടുവാനിടയാകുമെങ്കിൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുന്ന കർത്താവാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.